അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം ഒന്ന്. പ്രിയപ്പെട്ട തെയോഫിലോസേ, യേശു പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെപ്പറ്റിയുമാണ് ഞാൻ എന്റെ ആദ്യത്തെ ഗ്രന്ഥമെഴുതിയത്. യേശുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതത്തെപ്പറ്റിയാണ് ഞാൻ എഴുതിയത്. അതിനു മുമ്പ് യേശു താൻ തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരോട് നിർദ്ദേശിച്ചിരുന്നുവല്ലോ. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ് യേശു അപ്പോസ്തലന്മാരോട് എല്ലാം നിർദ്ദേശിച്ചത്. മരണത്തിനു ശേഷം യേശു താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലന്മാർക്ക് കാണിച്ചുകൊടുത്തു. ധാരാളം അത്ഭുതങ്ങളിൽ കൂടെ അവനത് തെളിയിച്ചു കൊടുത്തു. 40 ദിവസങ്ങളോളം അവൻ അവർക്ക് പ്രത്യക്ഷനായി. യേശു അപ്പോസ്തലന്മാരോട് ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചു. ഒരിക്കൽ അവരോടൊത്തു ഭക്ഷിച്ചുകൊണ്ടിരിക്കവേ യേശു അവർക്ക് ഈ ആജ്ഞ കൊടുത്തു.
പിതാവ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ യെരുശലേമിൽ തന്നെ കാത്തിരിക്കുക. യോഹന്നാൻ ആളുകളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിച്ചു, എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും.
അപ്പോസ്തലന്മാരെല്ലാവരും ഒത്തുകൂടിയിരിക്കെ അവർ യേശുവിനോട് ചോദിച്ചു,
കർത്താവേ, ഇപ്പോഴാണോ യഹൂദർക്ക് നീ അവരുടെ രാജ്യം വീണ്ടും നൽകുക?
യേശു അവരോട് പറഞ്ഞു,
തീയതിയും സമയവുമൊക്കെ നിശ്ചയിക്കാൻ അധികാരമുള്ളത് പിതാവിന് മാത്രമാണ്. അതൊന്നും നിങ്ങൾക്കറിയാനാവില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും, അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ എന്റെ സാക്ഷികളായി ജനങ്ങളോട് എന്നെപ്പറ്റി പറയും. ആദ്യം നിങ്ങൾ യെരുശലേംകാരോട് പറയും, പിന്നീട് യഹൂദയിലും ശമരിയിലും ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലുമുള്ള ആളുകളോട് നിങ്ങൾ പറയും.
ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോസ്തലന്മാർ നോക്കി നിൽക്കെ യേശു മേഘങ്ങൾക്കിടയിൽ പോയി മറഞ്ഞു കാണാതായി. യേശു പോയി മറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തലന്മാർ ആകാശത്തേക്ക് നോക്കി നിൽക്കവേ വെള്ളവസ്ത്രമണിഞ്ഞ രണ്ട് പുരുഷന്മാർ, ദൂതന്മാർ, അവരുടെ അടുത്തുനിന്നു. ഇരുവരും അപ്പോസ്തലന്മാരോട് പറഞ്ഞു,
ഗലീലക്കാരെ, നിങ്ങൾ എന്താണ് ആകാശത്തേക്ക് നോക്കി ഇവിടെ നിൽക്കുന്നത്? യേശു നിങ്ങളുടെ ഇടയിൽ നിന്നും ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത് നിങ്ങൾ കണ്ടു. അവൻ പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങിവരും.
അനന്തരം അപ്പോസ്തലന്മാർ ഒലിവുമലയിൽ നിന്നും യെരുശലേമിലേക്ക് മടങ്ങിയെത്തി. യെരുശലേമിൽ നിന്നും 1.5 നാഴിക അകലെയായിരുന്നു ഈ മല. അപ്പോസ്തലന്മാർ നഗരത്തിൽ പ്രവേശിച്ചു. അവർ മുകളിലത്തെ നിലയിലുള്ള തങ്ങളുടെ വാസസ്ഥലത്തേക്ക് കയറി. പത്രൂസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയാസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ പുത്രനായ യാക്കോബ്, സെലറ്റ് എന്നും അറിയപ്പെട്ട എരിവുകാരനായ ഷിമോൻ, യാക്കോബിന്റെ പുത്രൻ യൂദ എന്നിവരായിരുന്നു അവർ. അപ്പോസ്തലന്മാരെല്ലാവരും ഒത്തുകൂടിയിരുന്നു. അവർ സമർപ്പണത്തോടെ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. യേശുവിന്റെ അമ്മ മറിയയും അവന്റെ സഹോദരന്മാരും മറ്റു ചില സ്ത്രീകളും അവരോടൊപ്പമുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കു ശേഷം അവിടെ വിശ്വാസികളുടെ ഒരു യോഗം നടന്നു. 120 പേരോളമുണ്ടായിരുന്നു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു,
സഹോദരന്മാരെ, ചിലതൊക്കെ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകളിൽ ദാവീദിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിൽ ഒരാളും ശുശ്രൂഷകനുമായ യൂദയെപ്പറ്റിയായിരുന്നു അവൻ പറഞ്ഞത്. യേശുവിനെ പിടികൂടാൻ അവനെ തടവിലാക്കിയവരുടെ വഴികാട്ടിയായി യൂദ അവരെ നയിക്കുമെന്ന് ആത്മാവ് പറഞ്ഞിട്ടുണ്ട്. തന്റെ പ്രവൃത്തിക്ക് യൂദയ്ക്ക് പ്രതിഫലമായി കുറെ പണം കിട്ടി. ആ പണത്തിന് അവൻ ഒരു വയൽ വാങ്ങി. പിന്നീട് അവൻ തലയടിച്ചു വീഴുകയും ശരീരം പൊട്ടിപ്പിളരുകയും ചെയ്തു. അവന്റെ കുടലുകൾ പുറത്തു ചാടി. യെരുശലേംകാർ മുഴുവനും അതറിഞ്ഞു. അതിനാൽ ആ സ്ഥലത്തെ അവർ അക്കൽ ധാമ എന്ന് വിളിച്ചു. അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ നിലം എന്നാണ് അക്കൽ ധാമയ്ക്ക് അർത്ഥം.
പത്രോസ് പറഞ്ഞു,
സങ്കീർത്തന പുസ്തകത്തിൽ യൂദയെപ്പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അയാളുടെ നിലത്തേക്കാരും പോകാതാകട്ടെ, ആരും അതിൽ വസിക്കാതാകട്ടെ, മാത്രവുമല്ല അവന്റെ ജോലി മറ്റൊരാൾ ഏറ്റെടുക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. അതിനാൽ മറ്റൊരുവൻ നമ്മോടൊപ്പം ചേരുകയും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷിയാകുകയും വേണം. കർത്താവായ യേശു നമ്മോടൊപ്പമുണ്ടായിരുന്ന കാലം അത്രയും നമ്മുടെ സംഘത്തിൽ ഉണ്ടായിരുന്നവനായിരിക്കണം അയാൾ. യോഹന്നാൻ ജനങ്ങളെ സ്നാനം കഴിപ്പിച്ചു തുടങ്ങിയ നാൾ മുതൽ യേശു നമുക്കിടയിൽ നിന്നും ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതുവരെയുള്ള നാളുകളിൽ അവൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നിരിക്കണം.
അപ്പൊസ്തലന്മാർ രണ്ടുപേരെ സംഘത്തിനു മുന്നിൽ നിർത്തി യുസ്തോസ് എന്ന് വിളിക്കപ്പെടുന്ന യോസഫ് ബർഷബായും മത്യാസുമായിരുന്നു അവർ. അപ്പൊസ്തലന്മാർ പ്രാർത്ഥിച്ചു,
കർത്താവേ, നിനക്ക് എല്ലാവരുടെയും മനസ്സറിയാം. ഈ രണ്ടു പേരിൽ ആരെയാണ് നീ തിരഞ്ഞെടുക്കുന്നതെന്ന് കാട്ടിയാലും യൂദ അതിൽ നിന്ന് വിട്ട് തനിക്ക് അർഹമായ സ്ഥലത്തേക്ക് പോയി. കർത്താവേ, പറഞ്ഞാലും യൂദയുടെ സ്ഥാനത്ത് അപ്പൊസ്തലനാകാൻ ആരെ തിരഞ്ഞെടുക്കും?
രണ്ടു പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ അപ്പൊസ്തലന്മാർ നറുക്കിട്ടു. മത്യാസിനെയാണ് കർത്താവിനാവശ്യമെന്ന് നറുക്കെടുപ്പ് തെളിയിച്ചു. അങ്ങനെ അവൻ മറ്റ് 11 പേരോടൊപ്പം അപ്പൊസ്തലനായി.